കാട്ടുതീ കൊളുത്തുന്ന ചാറ്റ് ഗ്രൂപ്പുകൾ. 2018 മെയ് മാസത്തെ ഇൻഫോ കേരളിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയുടെ ശക്തി അതിരുകടക്കുമ്പോൾ എന്ന പേരിൽ ഞാനെഴുതിയ എഡിറ്റോറിയലിൻ്റെ ശബ്ദരേഖയാണിത്. കാട്ടുതീ കൊളുത്തുന്ന ചാറ്റ് ഗ്രൂപ്പുകൾ എന്ന പേരിൽ ഇത് nandakumar.org എന്ന സൈറ്റിലെ എൻ്റെ ബ്ലോഗിൽ പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ശബ്ദരേഖയുടെ ഓഡിയോ ഫയലിലേക്കുള്ള ലിങ്ക് അതേ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഈ ശബ്ദരേഖ മാറ്റങ്ങളില്ലാതെ പങ്കുവയ്ക്കുന്നതിലോ പുനഃപ്രസിദ്ധീകരിക്കുന്നതിലോ എനിക്ക് വിരോധമില്ല. എന്നാൽ ഇത് പ്രത്യക്ഷപ്പെടുന്ന മറ്റ് വേദികളുമായി എനിക്ക് ബന്ധമോ അവയിലെ അഭിപ്രായങ്ങളുമായി യോജിപ്പോ ഉണ്ടാകണമെന്നില്ല. കാട്ടുതീ കൊളുത്തുന്ന ചാറ്റ് ഗ്രൂപ്പുകൾ. ഒരു കാരണവുമില്ലാതെ തെരുവിലിറങ്ങി നൃത്തം ചെയ്യുന്ന നൂറുകണക്കിന് ആളുകൾ, വിശ്രമമില്ലാതെ ദിവസങ്ങളോളം നൃത്തം, ഒടുവിൽ മിക്കവാറും മരണം. അതായിരുന്നു 1518 ഡാൻസിംഗ് പ്ലേഗ്. സ്ട്രാസ്ബർഗിലുണ്ടായ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. മാസ് ഹിസ്റ്റീരിയ എന്ന പേരിൽ ഇത്തരം സംഭവങ്ങൾ അനേകമുണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ട പകർച്ചവ്യാധി പോലെ വിചിത്ര സ്വഭാവം ഒരു സമൂഹത്തെ ബാധിക്കുന്നു. ഭക്ഷ്യവിഷബാധ പോലുള്ള കാരണങ്ങളും ഇതിന് പിന്നിലുണ്ടാകാമെങ്കിലും പലതിൻ്റെയും പിന്നിലുള്ളത് മനഃശാസ്ത്രം തന്നെയാണ്. പത്രം പോലും ദുർബലമായിരുന്ന ഒരു കാലത്ത് ആശയങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ഇത്രമേൽ കോളിളക്കം സൃഷ്ടിക്കാനായെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കാലത്ത് മാസ് ഹിസ്റ്റീരിയകൾ ദുരന്തങ്ങൾക്കാകും വഴിവെക്കുക. ഇൻ്റർനെറ്റിൻ്റെ ഏറ്റവും വലിയ ശക്തി അതിനൊരു നിയന്ത്രണ കേന്ദ്രമില്ല എന്നത് തന്നെയാണ്. അത് അങ്ങനെ ആയിരിക്കുകയും വേണം. ഡിജിറ്റൽ ജനാധിപത്യമാണ് ഇൻ്റർനെറ്റ്. ന്യൂസ് ഗ്രൂപ്പുകളും മെയിലിംഗ് ലിസ്റ്റുകളും ഫോറങ്ങളും ചേർന്ന് സോഷ്യൽ മീഡിയയുടെ വഴി വെട്ടിത്തുറന്നപ്പോൾ ഗൗരവമുള്ള വിഷയങ്ങൾക്കായിരുന്നു മുൻതൂക്കം. സാങ്കേതിക വിദഗ്ധർ മാത്രമായിരുന്നല്ലോ ഉപയോക്താക്കൾ. അവനവൻ പ്രസാധകൻ എന്ന ആശയവുമായി ബ്ലോഗുകൾ രംഗപ്രവേശം ചെയ്തപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ജനാധിപത്യം ജനകീയമായി. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സേവനങ്ങൾ കൂടി വന്നതോടെ സോഷ്യൽ മീഡിയ അതിൻ്റെ പാരമ്യത്തിലെത്തി. ആർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ സാങ്കേതികവിദ്യ ലളിതവും വ്യാപകവുമാകുന്നത് നല്ലതു തന്നെ. എന്നാൽ പക്വതയില്ലാത്ത ഉപയോഗത്തിലേക്ക് കൂടി അത് വഴിവെക്കും. സ്വകാര്യതാ പ്രശ്നങ്ങൾ ഫേസ്ബുക്ക് പോലെ ഏതാനും ചില സോഷ്യൽ മീഡിയ സേവനങ്ങൾക്ക് മാത്രമേയുള്ളൂ. എന്നാൽ കപട വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരും അത് കണ്ണും പൂട്ടി വിശ്വസിക്കുന്നവരും ഏത് സോഷ്യൽ മീഡിയ സേവനത്തിലുമുണ്ട്. അതിന് കമ്പനികളെ കുറ്റം പറയാനാവില്ല. കുപ്പിവെള്ളത്തിൽ ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് ഉണ്ടെന്ന പേടിപ്പിക്കുന്ന വാർത്ത ഒരിക്കൽ ഇൻ്റർനെറ്റ് ഉപയോക്താക്കളെ ഭീതിയിലാഴ്ത്തിയിരുന്നു. ഒരു ചെറിയ തിരച്ചിലെങ്കിലും നടത്തിയിരുന്നെങ്കിൽ പച്ചവെള്ളത്തിൻ്റെ രാസനാമം മാത്രമാണ് അതെന്ന് അവർ മനസ്സിലാക്കിയേനെ. സോഷ്യൽ മീഡിയയിലെ പിറന്നാൾ ക്ഷണം പോലീസ് പോലും ഇടപെടേണ്ടി വന്ന ഓവർ ക്രൗഡിങ് പ്രതിഭാസങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അത് ഒരു വ്യക്തിയുടെ അബദ്ധം. രാഷ്ട്രീയത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ആളുകളെ തമ്മിലടിപ്പിക്കാൻ നേതാക്കൾ മനഃപൂർവ്വം ശ്രമം നടത്തിയാൽ, അതിന് സോഷ്യൽ മീഡിയ ആയുധമായാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. നേതാക്കളില്ലാതെ തന്നെ അപകടങ്ങൾ ഉണ്ടാകാമെന്നതിന് തെളിവായിരുന്നു കഴിഞ്ഞ മാസം കേരളത്തിലുണ്ടായ ഹർത്താൽ. അതിന് തുടക്കം കുറിച്ചത് പ്രത്യക്ഷത്തിൽ ഒരു പാർട്ടിയുമല്ല. എന്നിട്ടും ഹർത്താൽ വിജയമായി. ഉദ്ദേശ്യം എന്തുതന്നെയായാലും അത് അക്രമത്തിലേക്കാണ് വഴിവെച്ചത്. 21-ാം നൂറ്റാണ്ടിൻ്റെ വിളക്കാണ് സോഷ്യൽ മീഡിയ. അതിൻ്റെ തിരി പക്ഷേ കാട്ടുതീ കൊളുത്താനുള്ളതല്ല. ഒരു സംസ്ഥാനമാകെ സ്തംഭിപ്പിക്കാൻ ചാറ്റ് ഗ്രൂപ്പുകൾക്ക് കഴിയുമെങ്കിൽ ഇതേ ശക്തി ഒരു സേവന പ്രവർത്തനത്തിനോ ബോധവൽക്കരണത്തിനോ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? വരുന്ന പരിസ്ഥിതി ദിനത്തിലെങ്കിലും സോഷ്യൽ മീഡിയയുടെ ശരിക്കുള്ള ശക്തി നമുക്ക് കാണാനാകുമോ?